പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഇന്നത്തെ പഠനം ആരംഭിക്കാം. ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറയുക, കാഹളം പോലെ സ്വരമുയർത്തുക. എൻ്റെ ജനത്തോട് അവരുടെ അതിക്രമങ്ങൾ, യാക്കോബിൻ്റെ ഭവനത്തോട് അവരുടെ പാപങ്ങൾ വിളിച്ചു പറയുക. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെന്നോണം അവർ ദിവസേന എന്നെ അന്വേഷിക്കുകയും എൻ്റെ മാർഗം തേടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. അവർ എന്നോട് നീതിവിധികൾ ആരായുന്നു, ദൈവത്തോട് അടുക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ എന്തിന് ഉപവസിച്ചു, അങ്ങ് കാണുന്നില്ലല്ലോ. ഞങ്ങൾ എന്തിന് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി, അങ്ങ് അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്. നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. കലഹിക്കുന്നതിനും ഷണ്ഠ കൂടുന്നതിനും ക്രൂരമായി മുഷ്ടി കൊണ്ടിടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. നിങ്ങളുടെ സ്വരം ഉന്നതത്തിലെത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല. ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം, ഞാങ്കണ പോലെ തല കുനിക്കുന്നതും ചാക്കു വിരിച്ച് ചാരവും വിതറി കിടക്കുന്നതുമാണോ അത്? ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസമെന്നും വിളിക്കുക? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം? വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്? അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിമ്പിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി പറയും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ എറിയുക. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാവും. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഉപവാസത്തെക്കുറിച്ചുള്ള പ്രവാചകന്മാരുടെ വീക്ഷണമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉപവാസം ദൈവത്തോടൊന്നിച്ചുള്ള വാസമാണ്. അതിന് ബാഹ്യമായ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടയാളങ്ങളുമൊക്കെ മനുഷ്യൻ സ്വീകരിക്കാറുണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞിരുന്നു. 50 നോമ്പ് ആചരണത്തിലും ഇതുപോലുള്ള ധാരാളം അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമുണ്ട്. നെറ്റിയിൽ ചാരം കൊണ്ട് അല്ലെങ്കിൽ കരി കൊണ്ട് കുരിശു വരച്ച് ആരംഭിക്കുന്നതാണ് 50 നോമ്പ് ആചരണം. യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മ ആചരിക്കാനുള്ള ഒരുക്കമായിട്ടാണ് 50 നോമ്പ് നമ്മൾ ആചരിക്കുന്നത്. നെറ്റിയിൽ വരയ്ക്കുന്ന കുരിശ്, അതിനുപയോഗിക്കുന്ന ചാരം അഥവാ കരി, ഓശാന ഞായറാഴ്ച പ്രദക്ഷിണത്തിൽ ഉപയോഗിച്ച കുരുത്തോലകൾ കത്തിച്ചുണ്ടാക്കുന്നതാണ്. മനുഷ്യൻ്റെ ജീവിതം കടന്നു പോകുന്നതാണ്. മനുഷ്യ നീ പൊടിയാണ്, ധൂളിയാണ്, മണ്ണാണ്, മണ്ണിലേക്ക് തന്നെ മടങ്ങും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുരിശ് വരയ്ക്കുന്നത്. അതിനുശേഷം നോമ്പാചരണത്തിൻ്റെ ഭാഗമായി ഉപവസിക്കാറുണ്ട്. കത്തോലിക്കാ സഭയിൽ 2 ദിവസങ്ങളാണ് നിശ്ചിതമായ ഉപവാസത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അത് വിഭൂതി ദിവസം, അത് ബുധനാഴ്ചയോ തിങ്കളാഴ്ചയോ ആവട്ടെ, നോമ്പ തുടങ്ങുന്ന ദിവസവും ദുഃഖ വെള്ളിയാഴ്ചയും ഒരു നേരം അനുഷ്ഠിക്കണം എന്നത് നിർബന്ധമായ നിയമമാണ്. അതിനു പുറമെ മാംസവർജനവും നിർബന്ധമാക്കിയിട്ടുണ്ട്. മറ്റ് പല ആചാരങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് ഉപവാസത്തിൻ്റെ ഭാഗമായി. ചിലർ സസ്യാഹാരം മാത്രമേ ഭക്ഷിക്കാറുള്ളൂ. മത്സ്യം, മാംസം, പാലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, മുട്ട, ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഉപവസിക്കുന്നവരുണ്ട്. പല പരിഹാര പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്. യേശുവിൻ്റെ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയായി നടത്തുന്നവരുണ്ട്. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഉപവാസവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചെയ്യുന്നു. ഇതെല്ലാം നല്ലതാണ്, ആവശ്യമാണ്, നവീകരണത്തിലേക്ക് നയിക്കുന്നതാണ്, നയിക്കേണ്ടതാണ്. ഇസ്രായേൽക്കാർക്കും ഇപ്രകാരമുള്ള ധാരാളം അനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അത് തലയിൽ ചാരം വിതറുന്നതാവാം, അല്ലെങ്കിൽ പൂഴി വിതറുന്നതാവാം, നിലത്തു കിടക്കുന്നതാവാം, വസ്ത്രം കീറിയ വസ്ത്രം ധരിക്കുന്നതാവാം, അല്ലെങ്കിൽ ചാക്കുടുക്കുന്നതാവാം, ഭക്ഷിക്കാതിരിക്കുന്നതാവാം, ഇതെല്ലാം അനുഷ്ഠാനങ്ങളാണ്. പക്ഷേ ഈ അനുഷ്ഠാനങ്ങളുടെ പിന്നിൽ അതിനെ നയിക്കുന്ന ഒരു ചേതോ വികാരം, ഒരു മനോഭാവം ഇല്ലെങ്കിൽ ഈ അനുഷ്ഠാനങ്ങൾ അർത്ഥശൂന്യമായിത്തീരാം. അനുഷ്ഠാനങ്ങൾ വർദ്ധിക്കുകയും ആത്മാവ് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സമൂഹത്തിൽ ഇന്നും നിലനിൽക്കാം. നോമ്പ് ആചരിക്കുമ്പോൾ തന്നെ അയൽക്കാരനെതിരെ ശത്രുത മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അഥവാ അയൽക്കാരനെ കൊല ചെയ്യാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് നോമ്പ് ആചരിക്കുന്നതെങ്കിൽ അതിനേക്കാളും വലിയൊരു വൈകൃതമില്ല എന്ന് പറയാം. പലപ്പോഴും നോമ്പാചരണവും സാഹോദര്യമില്ലായ്മയും ഒരുമിച്ച് പോകുന്നതായിട്ടും കാണാം. വലിയ തീർത്ഥാടനങ്ങളും നോമ്പാചരണങ്ങളും നടക്കുമ്പോഴും സമൂഹത്തിൽ ഒരുപാട് അക്രമങ്ങൾ, അധർമ്മങ്ങൾ, കൊലപാതകങ്ങൾ നടക്കുന്നത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു മതവിഭാഗവും അതിന് അപവാദമായി തീരുന്നുമില്ല. ഭക്താനുഷ്ഠാനങ്ങൾക്ക് ആനുപാതികമായി യഥാർത്ഥ ഭക്തി വർദ്ധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടാവുമ്പോൾ ഇവിടെ എന്തോ കാര്യമായ അപാകതകൾ സംഭവിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതാണ് പ്രവാചകന്മാർ കണ്ടത്. നമ്മൾ ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലാണ് ശ്രദ്ധ ഇന്ന് കേന്ദ്രീകരിക്കാൻ ആഗ്രഹിച്ചത്. ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം 58-ാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറയുക, കാഹളം പോലെ സ്വരമുയർത്തുക. ഒരു ഉപവാസത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വിളിച്ചു പറയുന്നത്. എന്താണ് വിളിച്ചു പറയേണ്ടത്? എന്തിനു വേണ്ടിയാണ് സ്വരമുയർത്തുന്നത്? എൻ്റെ ജനത്തോട് അവരുടെ അതിക്രമങ്ങൾ, യാക്കോവിൻ്റെ ഭവനത്തോട് അവരുടെ പാപങ്ങൾ വിളിച്ചു പറയുക. പാപത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി ഉപവസിക്കുന്നവരോടാണ് പാപത്തെക്കുറിച്ച് പറയുന്നത്. ചെയ്യുന്ന അനുഷ്ഠാനങ്ങളൊക്കെ നല്ലത് തന്നെ, പക്ഷേ ഈ അനുഷ്ഠാനങ്ങളുടെ പിന്നിൽ മനോഭാവമില്ലാണ്ടായി പോകുന്നു. സാഹചര്യം ഓർക്കണം. ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം 3 ഭാഗങ്ങളുണ്ട്. ഏശയ്യയുടെ പുസ്തകം 1-ാം അധ്യായം മുതൽ 39-ാമത്തെ അധ്യായം വരെയുള്ളത് 8-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ രചിക്കപ്പെട്ടതാണ്. 750-നും 700-നും മധ്യേ ആദ്യകാലം. 2-ാം ഭാഗം ഏശയ്യ പ്രവാസകാലത്ത് രചിക്കപ്പെട്ടതാണ്. അത് BC 580-നും 530-നും മധ്യേ. 3-ാമത്തെ ഭാഗമാണ് അത്. 2-ാം ഭാഗം 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങൾ. 3-ാം ഭാഗം 56 മുതൽ 66 വരെയുള്ള 11 അധ്യായങ്ങൾ. അത് പ്രവാസത്തിന് ശേഷം 6-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ രചിക്കപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു. ഈ 3-ാം ഭാഗത്തിലാണ് വാസ്തവത്തിൽ നമ്മൾ വായിച്ച ഈ ഭാഗമുള്ളത്. അപ്പോൾ ഇങ്ങനെ ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറയാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ജനത്തിൻ്റെ അധർമ്മങ്ങളും അകൃത്യങ്ങളും ഒക്കെ വിളിച്ചു പറയാൻ ആവശ്യപ്പെടുന്ന പ്രവാചകൻ അന്ന് നിലനിൽക്കുന്ന അധർമ്മവും ജനം നടത്തുന്ന ഉപവാസവും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. ദൈവത്തോട് ജനങ്ങൾ ചോദിക്കുന്നെന്താണ്? ഇങ്ങനെയാണ്: ഞങ്ങൾ എന്തിനു ഉപവസിച്ചു? അങ്ങ് കാണുന്നില്ലല്ലോ. ഞങ്ങൾ എന്തിനു ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി? അങ്ങ് ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഉപവാസവും എളിമപ്പെടുത്തലും ഒക്കെ ദൈവത്തിന് ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ളൊരു ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ദൈവം ശ്രദ്ധിക്കുന്നില്ല. എന്താണ് ശ്രദ്ധിക്കുന്നില്ല എന്നതിന് തെളിവ്? തെളിവ് സമൂഹത്തിലുള്ള ദാരിദ്ര്യം, പട്ടിണി, അടിമത്തം ഇതൊക്കെയാണ്. പ്രവാസത്തിൻ്റെ കാലത്ത് ഏശയ്യയുടെ 2-ാം പുസ്തകത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണർത്തുന്ന പ്രവചനങ്ങളുണ്ടായിരുന്നു. ദൈവം തന്നെ നിങ്ങളെ വഴി നടത്തും. അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ തന്നെ മറക്കുകയില്ല. നീ കടലിലൂടെ കടന്നു പോകുമ്പോൾ ഓളങ്ങൾ നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ കടന്നാലും ജ്വാലകൾ നിന്നെ ദഹിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ കൈപിടിച്ച് നടത്തും, നിന്റെ കൂടെ ഉണ്ടായിരിക്കും, നിനക്ക് വേണ്ടി വഴിയൊരുക്കും. മരുഭൂമി നിനക്ക് തടാകമായി മാറും, ജലാശയമായി മാറും എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞു. പക്ഷേ മടങ്ങി വന്ന ഇസ്രായേൽക്കാർക്ക് ഇതൊന്നും കിട്ടിയില്ല. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവർക്ക് വലിയ ദുരിതങ്ങളാണ് വീണ്ടും നേരിടേണ്ടി വന്നത്. പല കാരണങ്ങളാൽ നിരന്തരമായ കൃഷി നാശമുണ്ടായി, രൂക്ഷമായ ക്ഷാമമുണ്ടായി. മടങ്ങി വന്നവർക്ക് തങ്ങളുടേതായ ഭൂമി തിരിച്ചു കിട്ടാൻ സാധിച്ചില്ല. പട്ടിണിയും അതുപോലെ തന്നെ വലിയ ദാരിദ്ര്യവും ഇസ്രായേൽ നിലനിന്നു. അതോടൊപ്പം കുറച്ചുപേര് ഈ പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും മുതലെടുക്കുന്ന സാഹചര്യങ്ങളുമുണ്ടായി. നെഹെമ്യയുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ മടങ്ങി വന്ന പ്രവാസികളുടെ ഒരു അവസ്ഥാവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കാണുന്ന ഈ സംഭവത്തിൻ്റെ അല്ലെങ്കിൽ ഈ കുറ്റാരോപണങ്ങളുടെയൊക്കെ പശ്ചാത്തലമായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. നെഹെമ്യ 5:1-5 വരെയുള്ള വാക്യങ്ങൾ: ജനത്തിൽ പലരും സ്ത്രീ പുരുഷ ഭേദമന്യേ യഹൂദ സഹോദരന്മാർക്കെതിരെ ആവരാതി പറഞ്ഞു. ചിലർ പറഞ്ഞു, പുത്രി പുത്രന്മാരടക്കം ഞങ്ങൾ വളരെ പേരുണ്ട്, ജീവൻ നിലനിർത്താൻ ഞങ്ങൾക്ക് ധാന്യം തരിക. മറ്റു ചിലർ പറഞ്ഞു, ക്ഷാമം നിമിത്തം വയലുകളും മുന്തിരിത്തോപ്പുകളും വീടുകളും ഞങ്ങൾ ധാന്യത്തിനു വേണ്ടി പണയപ്പെടുത്തി. വേറെ ചിലർ പറഞ്ഞു, വയലുകളുടെയും മുന്തിരിത്തോപ്പുകളുടെയും മേലുള്ള രാജകീയ നികുതി അടയ്ക്കാൻ ഞങ്ങൾ കടം വാങ്ങിയിരുന്നു, എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരെ പോലെ തന്നെയാണ്, ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെ പോലെയും. എന്നിട്ടും ഞങ്ങളുടെ പുത്രിപുത്രന്മാരെ ഞങ്ങൾ അടിമത്തത്തിലേക്ക് തള്ളിവിടുന്നു. ഞങ്ങളുടെ പുത്രിമാരിൽ ചിലർ അടിമകളായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ നിസ്സഹായരാണ്. ഞങ്ങളുടെ വയലുകളും മുന്തിരിത്തോപ്പുകളും അന്യാധീനമാണ്. ദാരിദ്ര്യവും പട്ടിണിയും മൂലം, അമിതമായ നികുതി മൂലം, അന്യായ പലിശ മൂലം എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ പരിദേവനമാണ് ഇവിടെ നെഹെമ്യയുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇസ്രായേൽ ജനം നടത്തുന്ന ഭക്താനുഷ്ഠാനങ്ങൾ അർത്ഥശൂന്യമാണ് എന്ന യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നത്. അതുകൊണ്ടാണ് കാഹളം പോലെ സ്വരമുയർത്താനായിട്ട് ആവശ്യപ്പെടുന്നത്. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനങ്ങളോട് നീതിക്ക് വേണ്ടിയുള്ള ഒരു നിലവിളിയായിട്ടാണ് യെശയ്യാ പ്രവാചകൻ്റെ ഈ വാക്കുകൾ നമ്മൾ കാണുക. അപ്പോഴേ ദൈവത്തിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ പ്രീതി കിട്ടാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, കൃപ ലഭിക്കാൻ ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ മാത്രം പോരാ എന്ന് എടുത്തു പറയുകയാണ്. ഇതിൻ്റെ പിന്നിൽ വരുന്ന വലിയൊരു കാഴ്ചപ്പാടുണ്ട്. ഭക്താനുഷ്ഠാനങ്ങളും മതാചാരങ്ങളുമൊക്കെ വെറും ബാഹ്യമായ പ്രവർത്തനങ്ങൾ മാത്രമായി അധപ്പതിക്കാം. ഭക്തിയുടെ പരിവേഷം നിലനിൽക്കുമ്പോഴും ഉള്ളിൽ അധർമ്മം കൂടിക്കൊള്ളാം. സമൂഹത്തിൽ അനീതിയും അക്രമവും നടമാടാം. ഇങ്ങനെ നീതി പ്രവർത്തനത്തിലേക്ക് നയിക്കാത്ത മതാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ദൈവത്തിന് സ്വീകാര്യമല്ല എന്ന് അനേകം പ്രവാചകന്മാരിലൂടെ നമ്മളെ അനുസ്മരിപ്പിച്ചിട്ടുണ്ട്. അത് ആമോസും യെശയ്യായും മുതൽ യേശു വരെയുള്ള ബൈബിളിലെ പ്രബോധനങ്ങളെല്ലാം ഇപ്രകാരം ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് അവതരിപ്പിച്ചു തരുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യം ഇപ്രകാരം കാണും. തിന്മ നിറഞ്ഞ രാജ്യം, അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം, ദുഷ്കർമ്മികളുടെ സന്തതി, ദുർമാർഗികളായ മക്കൾ. അവർ കർത്താവിനെ പരിത്യജിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിന്ദിക്കുകയും ചെയ്തു. അവർ എന്നിൽ നിന്ന് തീർത്തും അകന്നുപോയി. അകന്നുപോയ ഒരു ജനം, ദൈവത്തെ ഉപേക്ഷിച്ചു, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു ജനം. പക്ഷേ അവർ ഭക്തകൃത്യങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. അവർ നിരന്തരമായി ദേവാലയത്തിൽ പോകുന്നുണ്ട്, ബലിയർപ്പണങ്ങൾ നടത്തുന്നുണ്ട്, ഉപവാസങ്ങൾ ആചരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 10-11 മുതലുള്ള വാക്യങ്ങൾ, 10-11 യെശയ്യാ 10-11 വാക്യങ്ങൾ, സൊദോമിൻ്റെ അധിപതികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ, ഗൊമോറ ജനമേ നമ്മുടെ ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹനബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി. കാളയുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. അനുഷ്ഠാനങ്ങൾ ആവശ്യമാണ്, പക്ഷേ അതല്ല പ്രധാനം. ബലിയർപ്പണം ആത്മസമർപ്പണത്തിൻ്റെ ഒരു അടയാളമായിരിക്കണം. ഉപവാസം ദൈവത്തോടൊന്നിച്ച് ജീവിക്കാൻ, ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിക്കാനുള്ള ഒരു തീരുമാനത്തിൻ്റെ ബാഹ്യമായ അടയാളമായിരിക്കണം. അതില്ലാതെ വരുമ്പോൾ ഉപവാസം അർത്ഥശൂന്യമായിത്തീരുന്നു. അതുകൊണ്ട് 14-ാമത്തെ വാക്യത്തിൽ പറയും, നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു. യെശയ്യാ 1:14, നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു, അവ എനിക്ക് ഭാരമായിരിക്കുന്നു, എനിക്ക് ദുസ്സഹമായിരിക്കുന്നു. ഇപ്പോഴ് ഇപ്രകാരമുള്ള തിരുനാളാഘോഷങ്ങൾ, ബലിയർപ്പണങ്ങൾ, ഉപവാസങ്ങൾ ഒന്നും കർത്താവിന് സ്വീകാര്യമാവുകയില്ല. കാരണം അതിൻ്റെ പിന്നിൽ ഭക്തിയില്ല, അതിൻ്റെ പിന്നിൽ സ്നേഹമോ കരുണയോ ഇല്ല, നീതിയുടെ പ്രവർത്തനങ്ങളില്ല. അപ്പോഴും ഒരു ഭാഗത്തു നിന്ന് മതാത്മകത കൊഴുത്ത് വളരുമ്പോഴും മറുഭാഗത്തു നിന്ന് അക്രമവും അനീതിയും വർദ്ധിക്കുന്നെങ്കിൽ ഇവിടെ വളരെ വ്യക്തമായ ഒരു പിളർപ്പ് സംഭവിച്ചിരിക്കുന്നു ആധ്യാത്മികതയും മതാത്മകതയും തമ്മിൽ. ദൈവത്തിന് വേണ്ടിയുള്ള ജീവിതവും പണത്തിന് വേണ്ടിയുള്ള ജീവിതവും തമ്മിൽ അകന്നു വന്നു പോകുന്നു. ഇപ്പോഴും സഹോദരനെ കാണാത്ത ഒരു മതാത്മകത ദൈവത്തെ കാണാനും സഹായിക്കുകയില്ല എന്നാണ് പ്രവാചകനിലൂടെ ഇവിടെ എടുത്തു പറയുന്നത്. ഇപ്പോഴെന്താണ് ആവശ്യം? ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കാഴ്ചപ്പാട് ഇവിടെ എടുത്ത് അവതരിപ്പിക്കുന്നുണ്ട്. യെശയ്യ 58-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങൾ, ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക, നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുക, മർദ്ദിതരെ സ്വതന്ത്രരാക്കുക, എല്ലാ നുഖങ്ങളും ഒടിക്കുക. ഇതൊക്കെയാണ് യഥാർത്ഥ ഉപവാസത്തിൻ്റെ അടയാളങ്ങളായിട്ട് ചെയ്യേണ്ടതായിട്ട് എടുത്തു കാണിക്കുക. അപ്പോഴേ ഒരു ഭാഗത്തു നിന്ന് നീതി പ്രവർത്തിക്കാൻ സഹായിക്കാത്ത മതാത്മകത ദൈവം സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, മറുഭാഗത്തു നിന്ന് ഈ മതാത്മകത തന്നെ പ്രകടമാകേണ്ടത് സഹോദരനോട് കരുണയോടെ നീതിയോടെ പ്രവർത്തിക്കുന്നതിലാണ് എന്ന് യെശയ്യായിലൂടെ എടുത്തു പറയുന്നു. ഈ യെശയ്യായ്ക്ക് തൊട്ടു മുമ്പ് വന്ന ആമോസ് പ്രവാചകനിലും ഇതുതന്നെയാണ് നമ്മൾ കാണുന്നത്. ആമോസിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ 21-23 വാക്യങ്ങൾ ഇപ്രകാരം കാണും, നിങ്ങളുടെ ഉത്സവങ്ങളോട് എനിക്ക് വെറുപ്പാണ്, അവജ്ഞയാണ്. നിങ്ങളുടെ മഹാസമ്മേളനങ്ങൾ എനിക്ക് പ്രസാദമില്ല. നിങ്ങൾ ദഹനബലികളും ധാന്യബലികളും അർപ്പിച്ചാലും ഞാൻ സ്വീകരിക്കുകയില്ല. സമാധാന ബലിയായി നിങ്ങൾ അർപ്പിക്കുന്ന കൊഴുത്ത മൃഗങ്ങളെ ഞാൻ നോക്കുകയില്ല. നിങ്ങളുടെ ഗാനങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കേണ്ട. നിങ്ങളുടെ വീണാനാദം ഞാൻ ശ്രദ്ധിക്കുകയില്ല. ഇതെല്ലാം മതാചാരങ്ങളുടെ ഭാഗമാണ്. പ്രാർത്ഥന, ബലിയർപ്പണം, ഗാനങ്ങൾ, ഉപവാസം, പ്രായശ്ചിത്ത പ്രവർത്തനങ്ങൾ, ഇതൊന്നും കർത്താവ് സ്വീകരിക്കുന്നില്ലാത്തതിൻ്റെ കാരണം സമൂഹത്തിൽ നീതി പ്രവർത്തിക്കുന്നില്ല, സഹോദരനെ സഹോദരനായി കാണാൻ സാധിക്കുന്നില്ല, വർണ്ണ വർഗ വിദ്വേഷം, വെറുപ്പ്, കൊലപാതകം, ഇത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഈ ആചാരങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ആമോസിലൂടെ പറയും 5:24 നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാൽ പോലെയും. അപ്പോൾ മതാചാരങ്ങൾ, ഉപവാസാനുഷ്ഠാനം അർത്ഥവത്താകണമെന്നുണ്ടെങ്കിൽ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ യഥാർത്ഥ നീതിയുടെ പ്രവർത്തനത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാവണം. അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് പ്രവാചക വിമർശനം, മറുഭാഗത്തുനിന്ന് പ്രവാചകന്മാർ നൽകുന്ന നിർദ്ദേശം, യഥാർത്ഥമായ ഉപവാസം, ദൈവത്തോടൊന്നിച്ചുള്ള വാസം, അതിന് സഹായിക്കുന്നത് നീതിയുടെ പ്രവർത്തനമായിരിക്കണം. ഈ വിഷയം അല്പം കൂടി വിശദമായിട്ട് നമ്മൾ നാളെ ചർച്ച ചെയ്യുന്നതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഭാരതീയമായ കാഴ്ചപ്പാട്, ഉപവാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നതാണ്. യഥാർത്ഥമായ മത ആചാരങ്ങൾ, മതവിശ്വാസങ്ങൾ എപ്പോഴും മനുഷ്യനെ പരസ്പരം അടുപ്പിക്കുന്നതാവും, തമ്മിൽ തല്ലിക്കുന്നതല്ല. ദൈവത്തിലേക്ക് അടുക്കുന്ന മനുഷ്യൻ സഹോദരനിലേക്കും അടുക്കും. അതുകൊണ്ടാണ് ഉപവാസം എന്ന പേര് തന്നെ ഭാരതത്തിൽ ഉപയോഗിക്കുക. ഉപവാസം, ദൈവത്തോടൊന്നിച്ച് വസിക്കുക. മനുഷ്യൻ്റെ ലക്ഷ്യം അതാണ്. ആത്യന്തികമായ ലക്ഷ്യം ഉപവസിക്കുക എന്നുള്ളതാണ്. കൂടെ വസിക്കുക, ദൈവത്തോടൊന്നിച്ച് വസിക്കുക, ബൈബിളിലും ഭാരതീയ ചിന്തയിലും ഒരുപോലെ പ്രകടമാകുന്നതാണ് ഈ ഉപവാസം. ദൈവത്തോടൊന്നിച്ചായിരുന്നു മനുഷ്യൻ പറുദീസായി. സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തോടൊന്നിച്ചായിരുന്നു. സ്വന്തം തെറ്റുകൊണ്ടാണ് അവൻ പറുദീസായിൽ നിന്ന് പുറത്തു കടന്നത്. ഇങ്ങനെ പറുദീസായിൽ നിന്ന് പുറത്തു കടന്ന മനുഷ്യനെ വീണ്ടും തന്നെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ദൈവം രക്ഷാകര പ്രവൃത്തി തന്നെ, രക്ഷാചരിത്രം തന്നെ തുടങ്ങുന്നത്. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും എന്ന് അനുതപിച്ച കള്ളനോട് കർത്താവ് പറയുമ്പോൾ ഈ ഉപവാസത്തിൻ്റെ അർത്ഥം വ്യക്തമാവുകയാണ്. അപ്പോൾ ഉപവാസത്തെക്കുറിച്ച് പറയുന്ന ഭാരതീയ ആചാര്യന്മാർ എടുത്തു കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഉപവാസത്തിന് പ്രധാനമായിട്ടും 5 ആവശ്യമുണ്ടെന്നാണ് പറയുക. അത് അഹിംസ, സത്യം, അസ്ഥേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം. അഹിംസ ഉണ്ടാവണം. ഹിംസ കൊല്ലുക എന്ന്, കൊല്ലരുത് എന്ന പ്രമാണം മാത്രമല്ല, അയൽക്കാരനോടുള്ള എല്ലാ വിദ്വേഷവും, അയൽക്കാരനോട് മാത്രമല്ല പ്രപഞ്ചത്തോടുള്ള വിദ്വേഷാത്മകമായ ജീവന് വിരുദ്ധമായി നിൽക്കുന്ന സകല ചിന്തകളും അഹിംസയിലൂടെ വിലക്കുകയാണ്. കൊല്ലരുത് എന്നുള്ള പ്രമാണം 10 പ്രമാണങ്ങളിൽ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രമാണമാണ്. യേശു എടുത്തു കാണിക്കും ഏതാണ് പ്രതിച്ചത്, കൊല്ലരുത്. കൊല്ലരുത്, അത് അയൽക്കാരൻ്റെ ജീവൻ എടുക്കുക മാത്രമല്ല, അയൽക്കാരനെ ഒരു തരത്തിലും ദ്രോഹിക്കാതിരിക്കുന്നതാവണം. എൻ്റെ ഉള്ളിൽ എൻ്റെ ചിന്ത എപ്പോഴും ജീവനിലേക്ക് നയിക്കുന്നതായിരിക്കണം. അഹിംസ ഭാരതത്തിൻ്റെ മാത്രമല്ല ജീവിതത്തിൻ്റെ, ലോകത്തിന് മുഴുവൻ നിലനിൽപ്പിന് എപ്പോഴും അത്യാവശ്യമായ ഒരു മനോഭാവമാണ്. ജീവിതത്തിൽ വരുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം. ആയുധങ്ങളുടെ ബലം കൊണ്ടോ, ആയുധങ്ങൾ ശേഖരിക്കുന്നത് കൊണ്ടോ ഒരിക്കലും സമാധാനം സ്ഥാപിക്കാൻ സാധിക്കുകയില്ല. മഹാത്മാഗാന്ധി അത് പഠിപ്പിച്ചു, അത് സ്വീകരിച്ചു, അതിൻ്റെ ഫലം നമ്മൾ കാണുകയും ചെയ്തു. അഹിംസ, നോൺ വയലൻസ്. കൊല്ലരുത്, കൊല്ലുക മാത്രമല്ല യാതൊരു തരത്തിലും ആൾക്കാരെ ദ്രോഹിക്കാതിരിക്കുക. അതാണ് ആദ്യത്തേത്. ഉപവാസത്തിൻ്റെ ആദ്യ പടി ഇതാണ്. ജീവന് വേണ്ടി നിലനിൽക്കുക, എല്ലാവരുടെയും ജീവൻ വിലപ്പെട്ടതാണെന്ന് കണക്കാക്കുക. അത് അവൻ്റെ ആത്മീയ ജീവൻ്റെ, അവൻ്റെ സാമൂഹിക ജീവൻ, ശരീരജീവൻ എല്ലാം പ്രധാനമാണ്. അയൽക്കാരൻ്റെ മാനവും, അയൽക്കാരൻ്റെ സൽപ്പേരും, അയൽക്കാരൻ്റെ ജീവിത മാർഗവും, അവൻ്റെ തൊഴിലും എല്ലാം ഈ അഹിംസയുടെ പരിധിയിൽ വരും. ഒരു കാരണവശാലും ആരെയും ദ്രോഹിക്കാതിരിക്കുക, ഒരു കാരണത്താലും. രണ്ടാമത്തെ സത്യമാണ്, ട്രൂത്ത്, ട്രൂത്ത്ഫുൾനെസ്. സത്യത്തിന് വേണ്ടി നിൽക്കുക. സത്യം നിങ്ങളറിയും, നിങ്ങളെൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ സത്യമറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ചു. ഇതുതന്നെയാണ് സത്യമേവ ജയതേ എന്ന് ഭാരതീയ ആചാര്യന്മാരെപ്പോഴും പറയുക. സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, അസത്യമായത് ഒന്നിനെയും സ്വീകരിക്കാതിരിക്കുക. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് അസത്യമായതെല്ലാം ഞാൻ തള്ളിക്കളയണം. നുണ പറയരുത്, നുണ ചിന്തിക്കരുത്, നുണ പ്രവർത്തിക്കരുത്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുക. അപ്പോഴേ ഉപവാസം അഹിംസയിലും സത്യത്തിലും അടിയുറച്ചതാവണം. സത്യം ഒരു കാരണവശാലും ത്യജിക്കാൻ പാടില്ല. എന്തു നഷ്ടം സഹിച്ചും സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, അസത്യമായതൊന്നും സ്വീകരിക്കാതിരിക്കുക. അതുകൊണ്ട് രാഷ്ട്രീയ ലാഭമുണ്ടാകാൻ വേണ്ടിയോ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയോ എന്തിനു വേണ്ടിയും സത്യത്തെ ബലികഴിക്കാതിരിക്കുക. രണ്ടാമത്തേത്. മൂന്നാമത്തേത് അസ്തേയം എന്ന് പറയും, മോഷ്ടിക്കാതിരിക്കുക. എൻ്റേതല്ലാത്തത് ഞാൻ ഒരിക്കലും സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കാതിരിക്കുക. അത് ജോലിയാവാം, അത് ആഹാരമാകാം, അതിൻ്റെ സ്ഥലമാകാം, എന്തുമാവട്ടെ, അന്യന് അവകാശപ്പെട്ടത് ഞാൻ ഒരു കാരണവശാലും സ്വന്തമാക്കരുത്. എൻ്റെ ഉപവാസത്തിൻ്റെ ആവശ്യമായൊരു ഘടകമാണ് അസ്തേയം. മോഷണം പാടില്ല. അപരിഗ്രഹം നാലാമത്തെ ഘടകമാണ്. ആഗ്രഹിക്കാതിരിക്കുക. അവകാശപ്പെട്ടത് അർഹമല്ലാത്തത് സ്വീകരിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. എനിക്ക് അർഹതയില്ലാത്തതൊന്നും ഞാൻ എടുക്കരുത്. അത് പേരായിരിക്കാം, ടൈറ്റിലായിരിക്കാം, പരീക്ഷക്കടലാസ് നോക്കി എഴുതി അല്ലെങ്കിൽ കോപ്പിയടിച്ച് മാർക്ക് വാങ്ങുന്ന കുട്ടി മുതൽ അന്യായമായി സമ്പത്തുണ്ടാക്കുന്ന എല്ലാ തരത്തിലും ഈ അപരിഗ്രഹത്തിൻ്റെ അതായത് കാഴ്ചപ്പാടുകൾ കടന്നു വരണം. ഒരു മിതത്വം പാലിക്കുക. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ചപ്പോൾ ഈ അപരിഗ്രഹത്തിൻ്റെ പാഠം തന്നെയാണ് കൊണ്ടുവരുന്നത്. ദൈവം നൽകുന്ന പാഠമാണ്. മറ്റുള്ളവർ സ്വന്തമാക്കാതിരിക്കുക. അന്യന് അർഹതപ്പെട്ടത് സ്വന്തമാക്കാതെ ആവശ്യത്തിലധികം ഒന്നും എടുക്കാതിരിക്കുക. ഡിറ്റാച്ച്മെൻറ്റ്, എല്ലാത്തിൽ നിന്നും ഒരു സംയമനം പാലിക്കുക. അവസാനമായി ബ്രഹ്മചര്യം എന്ന് പറയും. വിവാഹം കഴിക്കാത്തൊരവസ്ഥ മാത്രമല്ല ബ്രഹ്മചര്യം ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൽ ചരിക്കുക. അവനിലാണ് നമ്മൾ ജീവിക്കുന്നത്. പൗലോസ് പറയും ഏഥൻസിൽ അരയോപഗസിൽ വെച്ച് പറഞ്ഞപ്പോൾ, അദൃശ്യനായ ദൈവം, എല്ലാറ്റിനും സർവവ്യാപിയായ ദൈവം, നാം അവനിൽ ജീവിക്കുന്നു, ചരിക്കുന്നു, അവനിലായിരിക്കുന്നു. അപ്പോൾ ദൈവത്തോടൊന്നു ചായരിക്കുക, ദൈവത്തിൽ ചരിക്കുക ഉപവാസത്തിൻ്റെ ആവശ്യമായ ഒരു ഭാഗമാണ്. അതാണ് ലക്ഷ്യം. ദൈവത്തോടൊന്നു ചായരിക്കുക, ഉപവസിക്കുക. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതും അഞ്ച് കാര്യങ്ങളായിട്ടാണ് ഇവിടെ ഭാരതീയ ആചാര്യന്മാർ എടുത്തു കാണിക്കുന്നത്. ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം എന്നിങ്ങനെ അഞ്ച് ഘടകങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ആദ്യത്തേത് ശൗചം, ശുദ്ധമായിരിക്കണം. ശരീരം ശുദ്ധമാവണം, മനസ്സ് ശുദ്ധമാകണം. എപ്പോഴാണ് മനസ്സ് ശുദ്ധമാകുന്നത്? മനസ്സിൽ വിദ്വേഷമില്ലാത്തപ്പോൾ. നേരത്തെ പറഞ്ഞതുപോലെ സത്യം മാത്രം സ്വീകരിക്കുമ്പോൾ മനസ്സ് ശുദ്ധമാകണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. യേശു നമ്മളെ പഠിപ്പിച്ചു. ഉപവാസം ഈ ഒരു ശുദ്ധീകരണത്തിൻ്റെ കാലമാണ്. എന്നിൽ അശുദ്ധമായത് എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഞാൻ മാറ്റണം. ശരീരം ശുദ്ധമായി സൂക്ഷിക്കണം, മനസ്സ് ശുദ്ധമായി സൂക്ഷിക്കണം. വെറുപ്പും വിദ്വേഷവും ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കണം. എൻ്റെ ഭാവനയും എൻ്റെ ചിന്തയും എല്ലാം ശുദ്ധമാവണം. പക്ഷേ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെ ശുദ്ധമായ ചിന്തകളല്ല. പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഈ ഒരു അഹിംസയുടെയോ ശുദ്ധിയുടെയോ ഒന്നും ചിന്തകളല്ല. വിദ്വേഷവും വെറുപ്പും മനസ്സിൽ കുത്തിവയ്ക്കുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. ഉപവാസം ഇതിൽ നിന്ന് നമ്മളെ മുക്തരാക്കണം. രണ്ടാമത്തേത് സന്തോഷമാണ്. സംതൃപ്തി, മതി എന്ന് പറയാൻ, എനിക്ക് കിട്ടിയിരിക്കുന്ന സന്തോഷിക്കുക. എൻ്റെ ശാരീരികാവസ്ഥ, എൻ്റെ ജീവിതാവസ്ഥ, എൻ്റെ മാതാപിതാക്കന്മാർ, എൻ്റെ സാമൂഹികാവസ്ഥ, എന്തുമാവട്ടെ, ആയിരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം എനിക്ക് നൽകിയതാണ്. എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ അവസ്ഥകളും എല്ലാം ഇതിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുമ്പോൾ, എൻ്റെ അംഗവൈകല്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ദുഃഖിച്ച് കരയാതെ എനിക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ മനസ്സിൽ സന്തോഷമുണ്ടാകും. ചെരുപ്പില്ലാത്തതിനെക്കുറിച്ച് ദുഃഖിച്ച് നടന്ന വ്യക്തികളെക്കുറിച്ച് പറയാറുണ്ടല്ലോ. കാലില്ലാത്തവനെ കാണുമ്പോഴാണ് എനിക്ക് ചെരുപ്പില്ലാത്തത് കുറവല്ല എന്ന് ഞാൻ മനസ്സിലാക്കുക. എനിക്ക് ഒരുപാട് കഴിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തിക്കും പറയാനുണ്ട്. ജീവിക്കുന്നു എന്ന് തന്നെ വലിയ ഒരു അനുഗ്രഹമാണ്. അതിൽ സന്തോഷം കണ്ടെത്താൻ, സംതൃപ്തി കണ്ടെത്താൻ, മതി എന്ന് പറയാൻ, അമിതത്വം പാലിക്കാനായിട്ട് ഉള്ള ഒരു ആഹ്വാനം. തപസ്, ഓസ്റ്റെരിറ്റി, ജീവിതത്തിൽ കർശനമായ നിയന്ത്രണം ആവശ്യമുണ്ട്. മനസ്സിനെ ശുദ്ധമാക്കുന്നത് തപസ്സാണ്. ഡിസിപ്ലിൻ ആവശ്യമുണ്ട്. ഒരു കർശനമായ ജീവിത ക്രമീകരണമില്ലാതെ ഒന്നും നേടാൻ സാധിക്കുകയില്ല. അത് ഏത് സാഹചര്യത്തിലാവട്ടെ, ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ശരീരത്തിൻ്റെ കാര്യത്തിലും സമൂഹത്തിലും എപ്പോഴും ഈ ഒരു തപസ്സിൻ്റെ, മിതത്വത്തിൻ്റെ, കർശനമായ ജീവിതത്തിൻ്റെ ആവശ്യമുണ്ട്. സ്വാധ്യായമെന്ന് പറയും പഠിക്കുക. അത് ശ്രവണവും മനനവും നിധിധ്യാസനവും വഴി കേൾക്കുക. ദൈവത്തിൻ്റെ വചനം എന്നെ ദൈവത്തോട് അടുപ്പിക്കുന്ന, സഹോദരങ്ങളോട് അടുപ്പിക്കുന്ന വചനം, സത്യം, ഗുരുമുഖത്തു നിന്ന് പഠിക്കുക. വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിക്കുക, കേൾക്കുക, പഠിക്കുക. അത് ധ്യാന വിഷയമാക്കുക. എൻ്റെ മനസ്സ് ഇപ്രകാരമുള്ള ദൈവിക ചിന്തകൾ കൊണ്ട്, സത്യം കൊണ്ട് നിറയുമ്പോൾ ഞാനൊരു ദൈവസന്നിധിയിലേക്ക് ഉയരുന്നതാവും. കോണ്ടംപ്ലേഷനിലേക്ക്. അവസാനം ഈശ്വര പ്രണിധാനം, സമ്പൂർണമായ സമർപ്പണം. ദൈവത്തിൽ എന്നെ തന്നെ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ എൻ്റെ ഉപവാസം പൂർണ്ണമാകും. അപ്പോൾ ഇങ്ങനെ ഒരു ആത്മീയ ശാരീരിക ശുദ്ധീകരണം സമൂഹത്തെ മുഴുവനും ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഉപവാസത്തെ ഭാരതീയ ആചാരന്മാർ കണക്കാക്കുന്നത്. പ്രവാചകന്മാർ പറഞ്ഞതും ഇതുതന്നെയാണ്, യേശുക്രിസ്തു പഠിപ്പിച്ചതും ഇതുതന്നെയാണ്. എൻ്റെ ശരീരവും മനസ്സും ശുദ്ധമാകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചിന്തകൾ ദൈവോന്മുഖമാകണം, എൻ്റെ ഉള്ളിൽ നിന്ന് അസത്യം ഒഴിവാകണം, അധർമ്മം ഒഴിവാകണം, ഹിംസ ചിന്തകൾ ഒഴിവാകണം, മതി എന്ന് പറയാൻ ഞാൻ സന്നദ്ധനാവണം, എനിക്ക് സംതൃപ്തി ഉണ്ടാവണം. ദൈവം എന്നെ സ്വന്തമായി സ്വീകരിച്ചിരിക്കുന്നു എന്നതിൽ, ദൈവത്തെ എനിക്ക് സ്വന്തമായി ലഭിക്കുന്നതിൽ ഞാൻ സന്തുഷ്ടനാവുക. അപ്പോൾ ഈ ഒരു സന്തോഷത്തിലേക്ക് നയിക്കുക, അതാണല്ലോ പ്രിയ. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിരിക്കും. കുരിശിൽ മരിക്കുന്ന കള്ളനോടാണ് ഈ പറയുന്നത്. അവന് മറ്റൊന്നും അവിടെ കിട്ടാൻ, എല്ലാം നഷ്ടപ്പെട്ടവനാണ്. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടവന് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നു. സക്കയൂസിൻ്റെ അനുഭവം നമുക്കറിയാം. സക്കയൂസിൻ്റെ ഭവനത്തിലേക്ക് യേശു കടന്നു വന്നപ്പോൾ അയാൾക്ക് ഒരുപാട് നഷ്ടമുണ്ടായി. കർത്താവെ, എൻ്റെ സ്വത്തിൽ പകുതി ഇതാ ഞാൻ ദരിദ്രർക്കായി പങ്കുവയ്ക്കുന്നു, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി ഞാൻ മടക്കി കൊടുക്കുന്നു. ഇതൊക്കെ കഴിയുമ്പോഴാണ് കർത്താവ് പറയുന്നത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അപ്പോൾ ഉപവാസം ഇപ്രകാരം ഒരു ആത്മനവീകരണത്തിലേക്ക്, ഹൃദയ ശുദ്ധീകരണത്തിലേക്ക് നമ്മളെ നയിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥവത്താകും, സന്തോഷപൂർണ്ണമാകും. ഇപ്രകാരം സന്തോഷപൂർണ്ണമായ അർത്ഥവത്തായ ഒരു പുതിയ ജീവിതത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് യേശു കടന്നു വന്നത്. യേശുവിൻ്റെ കുരിശ്, യേശുവിൻ്റെ പീഡാനുഭവം, യേശുവിൻ്റെ ഉത്ഥാനം ഇപ്രകാരം ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്നതാണ്. നമ്മുടെ ഉപവാസം, നമ്മുടെ ജീവിതം ഇപ്രകാരം ഒരു ശുദ്ധീകരണത്തിന്, ഒരു ആത്മനവീകരണത്തിന്, സമൂഹ നവീകരണത്തിന് സഹായിക്കുന്നതാവട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അങ്ങനെയുള്ള വിശ്വാസവും ആ വിശ്വാസത്തിൻ്റെ പ്രകടനമായ അനുഷ്ഠാനങ്ങളും പലപ്പോഴും വഴിതെറ്റിപ്പോവുകയും ഭക്താനുഷ്ഠാനങ്ങൾ യഥാർത്ഥമായ നീതിയിലേക്കും കരുണയിലേക്കും നയിക്കാതെ ഈ അനുഷ്ഠാനങ്ങൾ മാത്രം സംതൃപ്തി നൽകുന്നതായി തീരുന്നൊരു സാഹചര്യത്തിൽ കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇരുവായത്തിലെ വാൾ പോലെ അവിടുത്തെ വചനം കടന്നു വരട്ടെ. പ്രവാചകന്മാരിലൂടെ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ അങ്ങ് ആഹ്വാനം ചെയ്യുന്ന ആ ഒരു ഹൃദയ നവീകരണത്തിന് സഹോദരങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് സഹോദരങ്ങളിലൂടെ അങ്ങയിലേക്ക് കടന്നു വരാനുള്ള ആഹ്വാനത്തിന് കാതോർക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഉപവാസത്തിൻ്റെ അർത്ഥവും കുരിശിൻ്റെ പ്രസക്തിയും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. യേശുവിൻ്റെ കുരിശിലുള്ള പങ്കുചേരലാണ്, ജീവിത നവീകരണത്തിനുള്ള ഒരു ഭാഗമാണ് ഉപവാസമെന്ന് അവർ ഞങ്ങളെ പഠിപ്പിച്ചു. ഈ പഠനമനുസരിച്ച് മുന്നോട്ട് പോകാൻ കർത്താവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ സഹോദരന്മാരുടെ മുഖങ്ങളിൽ അവിടുത്തെ കണ്ടെത്താൻ ഞങ്ങൾക്ക് കൃപയ അരുളണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ കടന്നു ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധമേ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.